بسم الله الرحمن الرحيم، الحمد لله رب العالمين، الصلاة والسلام على رسوله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, നമ്മൾ പഠിച്ചെത്തിയിട്ടുള്ളത് 115 ആയത്ത് വരെയാണ്. ഇൻഷാല്ലാ ഇന്ന് നമുക്ക് 116 മുതൽ ആരംഭിക്കാവുന്നതാണ്. ബനിസ്രായേലിയരെ കുറിച്ച് നിരൂപണം എന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ഭാഗത്തും തുടരുന്നത്. അടുത്ത പേജിൽ വെച്ച് തൽക്കാലം അത് അവസാനിക്കുകയാണ്. بسم الله الرحمن الرحيم وقالوا اتخذ الله ولدا سبحانه بل له ما في السماوات والأرض كل له قانتون بديع السماوات والأرض وإذا قضى أمرا فإنما يقول له كن فيكون وقال الذين لا يعلمون لولا يكلمنا الله أو تأتينا آية كذلك قال الذين من قبلهم مثل قولهم تشابهت قلوبهم قد بينا الآيات لقوم يوقنون إنا أرسلناك بالحق بشيرا ونذيرا ولا تسأل عن أصحاب الجحيم ولن ترضى عنك اليهود ولا النصارى حتى تتبع ملتهم قل إن هدى الله هو الهدى ولئن اتبعت أهواءهم بعد الذي جاءك من العلم ما لك من الله ും വലിയും വലാനസീർ അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി ഫഉലൈക ഹുമുൽ ഖാസിറൂൻ يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على الأعلمين واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون الله العظيم وقالوا അവർ പറഞ്ഞിരിക്കുന്നു അഥവാ അവർ പറയുന്നു ഇത്തഖദ അല്ലാഹു വലദ അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് സുബ്ഹാനഹു സുബ്ഹാനഹു എന്നത് വാക്കിന്റെ അർത്ഥം അവന്റെ പരിശുദ്ധിയെ എന്നാണ്. ഉദ്ദേശ്യം അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്നാണ്. ഇവിടെ അത് ആശ്ചര്യസൂചകമായിട്ട് പറയുന്ന, നമ്മൾ അത്ഭുതം കേൾക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന വർത്തമാനമാണ്. ബൽ എന്നാൽ ലഹു അവന്റേതാണ്, അല്ലെങ്കിൽ അവനുള്ളതാണ്. മാഫി സമാവാത്തി ആകാശങ്ങളിൽ ഉള്ളത്, മാ ഒന്ന്, ഫി ഇൽ അസ്സമാവാത്ത് ആകാശങ്ങൾ, ആകാശങ്ങളിൽ ഉള്ളത്. വൽ അർളി മാഫിൽ അർളി എന്നർത്ഥം, ഭൂമിയിൽ ഉള്ളതും. കുല്ലുൻ എല്ലാം, ലഹു അവന് കാനിത്തൂൻ, കനത്ത വിനയം എന്നർത്ഥം, വിനയം കാണിച്ചു അല്ലെങ്കിൽ കീഴ്പ്പെട്ടു എന്നൊക്കെ അർത്ഥം. കുനൂത്ത് ഉണ്ടല്ലോ നമ്മുടെ സുബൈക്ക് കുനൂത്ത്, വിത്രുള്ള കുനൂത്ത് എന്നൊക്കെ പറയുന്ന കുനൂത്ത്, അത് ഇതിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വാക്കാണ്. ഇവിടെ പറഞ്ഞത് കാനിത്തൂൻ, എല്ലാം അവന് കാനിത്തൂനാണ്, അഥവാ എല്ലാം അവന് വഴങ്ങുന്നവരാണ് അല്ലെങ്കിൽ കീഴ്പ്പെടുന്നവരാണ്. നിഷേധികളുടെ ഒരു വാദം എടുത്ത് മറുപടി പറയുകയാണ്. വഖാലുത്തഖദല്ലാഹു വലദ, അവർ പറഞ്ഞിരിക്കുന്നു അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. സുബ്ഹാനല്ലാഹ്, വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ആശ്ചര്യം പ്രകടിപ്പിക്കുന്ന ഭാഗങ്ങൾ വേറെയും കാണാം. ഖബറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഹിഹി ഇൻ യഖൂലൂന ഇല്ലാ കദിബ, വല്ലാത്ത വർത്തമാനമാണ് അവരുടെ വായിൽ നിന്ന് വരുന്നത്. അതുപോലെ അവരുടെ കളവ് കേട്ടിട്ട് ആകാശം ഇടി വീഴാനായി ഭൂമി തുരന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞതുകൊണ്ട്. എന്താ കാരണം? അവർ പറഞ്ഞിരിക്കുന്നു, വഖാലു അവർ പറഞ്ഞിരിക്കുന്നു, ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. ഇത് ഈ അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന വാദം ഏറ്റവും സജീവമായി നിലനിൽക്കുന്നത് ക്രിസ്ത്യാനികളിലാണ്, വേദക്കാരായ ക്രിസ്ത്യാനികളിൽ. ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിന്റെ മകനാണ്. ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്, കാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നു അല്ലാഹ്, ഉസൈർ അള്ളാഹുവിന്റെ മകനാണ് എന്ന് യഹൂദന്മാർ പറഞ്ഞിരിക്കുന്നു എന്ന്. അതുപോലെ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് മുശ്രിക്കുകൾ പറഞ്ഞത്, അതും പരിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞത് ആരെ പറ്റിയും ആകാം, അവിടെയൊക്കെ ഫിറ്റാണ് തഖാലുത്തഖദല്ലാഹു വലദ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അഭിസംബോധന ചെയ്തു വരുന്നത് യാ ബനി ഇസ്രായേൽ എന്ന് വിളിച്ചിട്ട് തുടങ്ങിയത് യഹൂദന്മാരെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ യഹൂദന്മാരുടെ ഇത്തഖദല്ലാഹു വലദ എന്നതിനെയാണ് ഇത് ഊന്നുന്നത്. അതേസമയത്ത് എല്ലാവർക്കും അത് ബാധകമാണ്. വലത് എന്നാൽ കുട്ടി എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കുക. സാധാരണ ഉപയോഗത്തിൽ ആൺകുട്ടിക്കാണ് അത് പറയാ, വലതു ആൺകുട്ടി, ബിന്തുൻ പെൺകുട്ടി. എന്നാൽ പ്രസവിച്ചുണ്ടായ എല്ലാ കുട്ടിക്കും വലതാന്ന് പറഞ്ഞാൽ പ്രസവിച്ചു എന്നാണ് അർത്ഥം. വലത് പ്രസവിച്ചുണ്ടായ കുട്ടി, അതിനൊക്കെ വലത് എന്ന് പറയും. സുബ്ഹാനഹു, സുബ്ഹാനഹു എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു, അവന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നാണ്. ഉസബ്യഹു സുബ്ഹാനഹു എന്നാണ് യഥാർത്ഥത്തിൽ അത് വാക്ക്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പോലെ മുഴുവൻ പറയുന്നില്ല, പറയേണ്ടതില്ല, പറയാതെ തന്നെ മനസ്സിലാകും. നമ്മൾ മലയാളത്തില് അതിൻ്റെ ഒരു രുചി, അവനെ കൊണ്ടുള്ള ഒരു ശല്യം എന്നൊക്കെ പറയുമ്പോൾ ബാക്കി കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകും. ഇങ്ങനെയുള്ള ഒരു പ്രയോഗമാണ് സുബ്ഹാന എന്നത്. അവന്റെ പരിശുദ്ധി ഇങ്ങനെ ഒരു സന്താനത്തെ സ്വീകരിക്കുന്നതിനേക്കാളുമൊക്കെ ഉയർന്നതാണ്, അല്ലെങ്കിൽ അവന്റെ പരിശുദ്ധിയെ സംബന്ധിച്ചിടത്തോളം അത്യന്തം ഗുരുതരമായ ആരോപണമാണ് ഈ പറയുന്നത് എന്നൊക്കെ സൂചിപ്പിക്കുകയാണ് ഇവിടെ സുബ്ഹാനയുടെ ഉദ്ദേശ്യം. ബൽ ലഹു മാഫിസ് സമാവാത്തി വൽ അർളി, അവൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നല്ല, ആകാശഭൂമികളിൽ ഉള്ളത് മുഴുവൻ അവനുള്ളതാണ്. ഈ സന്താനം എന്ന് പറയുന്നത് നമുക്കറിയാലോ, നമുക്കൊരു കുട്ടി വേണം എന്നുള്ള തോന്നലുണ്ടാകില്ല എപ്പോഴാണ്? എല്ലാവർക്കും നാട്ടിൽ കുട്ടികളില്ലാത്തത് കൊണ്ട് ഞാനും കുറച്ച് നോക്കട്ടെ എന്നല്ലല്ലോ. എല്ലാവർക്കും സ്വന്തമായി കുട്ടികളുണ്ട്, എനിക്കും വേണം ഒന്നെങ്കിലും സ്വന്തമായി. ദൈർഘ്യമല്ലോ മനുഷ്യന്റെ ആഗ്രഹം, മിനിമം ഒന്നെങ്കിലും എനിക്കും. അതുകൊണ്ട് എന്റേതായിട്ടൊന്ന് വേണം എന്ന ചിന്ത അവിടുന്ന് തുടങ്ങുന്നത്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ അവന്റേത് തന്നെയാണ്, പിന്നെ എന്റെ സ്വന്തമായിട്ട് ഒരു കുഞ്ഞു വേണം എന്ന് ചിന്തിക്കേണ്ട അവസ്ഥ തന്നെ അവന്റെ അസ്തിത്വത്തിന് ചേരാത്തതാണ്. അതാണ് സുബ്ഹാനഹു ബല്ലഹു മാഫിസമാവാത്തി വൽ അർളി എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് ഒന്ന് അവന്റേതാകുക, അവന്റേതായിട്ടുണ്ടാകുക എന്ന് പറയുന്നതിന്റെ മറുവശം ബാക്കിയുള്ളതൊന്നും അവന്റേതല്ല. അങ്ങനെയല്ല, അള്ളാഹ്ക്ക് സ്വന്തമായി ഒരു സന്താനം എന്ന നിലയിൽ സ്വീകരിക്കേണ്ട ആവശ്യമില്ല. പ്രപഞ്ചത്തിലുള്ളത് മുഴുവൻ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്, അവന് കീഴ്പ്പെടുന്നവരാണ്. പിന്നെ എന്തിനാണ് ഇനി അതിലൊന്നിനെ മകനോ മകളോ ആക്കുന്നത്? അതുകൊണ്ട് അത്യന്തം ഗുരുതരമായ ആരോപണമാണ് അവരുടേത്. കുല്ലുല്ലുഹു കാനിത്തൂൻ, എല്ലാം അവന് കാനിത്തുകളാണ്, അഥവാ എല്ലാം അവന് വിധേയപ്പെടുന്നവരാണ്. അപ്പക്ക് കുഞ്ഞ് അല്ലെങ്കിൽ സന്താനം പിതാവിന് എങ്ങനെയാണോ അതിലേറെ അള്ളാഹുവിന് കീഴ്പ്പെടുന്നവരും വഴങ്ങുന്നവരും അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലുള്ളവരുമാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലരും അല്ലെങ്കിൽ സകലതും. കുല്ലു എന്ന് പറഞ്ഞാൽ രണ്ടുമാകാം. ബദീഉ സമാവാതി വൽ അർളി വൈദാ ഖലാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയകൂൻ. ബദീഉ സമാവാതി വൽ അർളി, ബദീഉ ബിദ്അത്ത് എന്ന വാക്ക് നമുക്ക് പരിചയമുള്ളതാണ്. മുൻ മാതൃകയില്ലാതെ ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്നാണ് ഉദ്ദേശം. ബദീഉ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അത് തന്നെയാണ്, സൃഷ്ടിച്ചവൻ എന്നാണ് വാക്കിന്റെ അർത്ഥം. പക്ഷേ വെറും സൃഷ്ടിച്ചവൻ എന്ന് മാത്രമല്ല, മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ എന്നാണ് ബദീഉന്റെ. ബദീഉ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചവൻ, ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ. വൈദാ കല അമ്ര, കല എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തിൽ നമ്മൾ ആ വാക്ക് കാണുന്നുണ്ട്. കല കാലി, വിധി പറയുക, പിന്നെ തീരുമാനമെടുക്കുക അതിന് പറയും. അത് വിധി പറയലും തീരുമാനമെടുക്കലും ഒക്കെ ഏകദേശം ഒന്ന് തന്നെയാണ്. അത് പിന്നെ കല അലൈ എന്ന് പറഞ്ഞാൽ അവന്റെ കഥ കഴിഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ എന്താണ് പിന്നെ കല വൈദ കല അമ്രൻ, അവനൊരു കാര്യം തീരുമാനിച്ചാൽ, അമ്ര കഴിഞ്ഞാൽ എന്ന, അഥവാ ഒരു കാര്യം അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഫഇന്നമാ യഖൂലു ലഹു, അതിനോട് പറയുക മാത്രമാണ് ചെയ്യുക. യഖൂലു പറയും, ഫഇന്നമാ എന്നതിന്റെ അർത്ഥം നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ വാചകത്തിന്റെ അവസാനത്തിലാണ് വരിക. ഫഇന്നമാ യഖൂലു ലഹു, അപ്പോൾ ഇന്നമാ യഖൂലു ലഹു, അതിനോട് പറയുക മാത്രമാണ് ചെയ്യുക. എന്ത് പറയുക? കുൻ, നീ ഉണ്ടാകൂ എന്ന്. ഫയകൂൻ, അപ്പോൾ അത് ഉണ്ടാകും. എന്താണ് പറഞ്ഞത്? ഒന്നുകൂടി അർത്ഥം പറഞ്ഞാക്ക, ആകാശഭൂമികളെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് അവൻ, ബദീഉ സമാവാതി വൽ അർളി. അഥവാ ഒരാൾക്ക് കുഞ്ഞുണ്ടാകണം എന്ന് നമ്മളിൽ ഒരാൾക്ക് തോന്നുന്നത് മറ്റുള്ളവർക്കൊക്കെ ഉണ്ടാകുമ്പോഴാണ്. അതുപോലെ നമ്മൾ വീട് ഉണ്ടാക്കുന്നത്, നാട്ടിലെ എല്ലാവരും എങ്ങനെയാണോ വീടുണ്ടാക്കുന്നത് ഇക്കാലത്ത്, കണ്ടംപററി സ്റ്റൈൽ എന്നാണല്ലോ പറയുക. ഇങ്ങനെ എല്ലായിടത്തും കാണുന്നതൊക്കെ അങ്ങനെ എനിക്കും ഒന്ന് വേണമെന്ന് ആഗ്രഹിക്കാറാണ് മനുഷ്യൻ. എന്നാൽ അള്ളാഹു വേറെ എവിടെയോ ഒന്ന് കണ്ടിട്ടല്ല അങ്ങനെ ഒരു പ്രപഞ്ചം, അങ്ങനെ ഒരു ആകാശം, അങ്ങനെ ഒരു ഭൂമി, നക്ഷത്ര സമൂഹം ഒക്കെ എനിക്കും വേണം, അങ്ങനെ ഒരു സൃഷ്ടി മനുഷ്യർ എനിക്കും വേണം എന്ന് തീരുമാനിച്ചത് വേറെ എവിടെയോ ഒന്നും കണ്ടിട്ടല്ല എന്ന ആശയമാണ് ബദീഉ സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ ബദീഉ, മുൻ മാതൃകയില്ലാത്തവനാണവൻ എന്നത് സൂചിപ്പിക്കുന്നത്. പിന്നെ എന്താണ് അവൻ ചെയ്യുക? വൈദാ കല അമ്ര, അവൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനോട് പറയുക, അതിനോട് ഫൈനമാ യഖൂലു ലഹു കുൻ ഫ
യക്കൂൻ, അത് ആ ഉണ്ടാകണമെന്ന് തീരുമാനിച്ച സാധനത്തോട് പറയും. എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത സാധനത്തിനോട് അള്ളാഹു തആല പറയും, കുൻ, നീ ഉണ്ടാകുകയെന്ന്. ഫയക്കൂനു, അത് ഉണ്ടാകുകയാണ്. ഇതിവിടെ പറഞ്ഞത് സന്താനം വേണമെന്ന് വിചാരിക്കുന്നവർ മറ്റുള്ളവരുടേത് കണ്ടിട്ടാണ് എനിക്കും വേണം ആഗ്രഹിക്കുക, അങ്ങനെയൊന്നും എനിക്കും വേണമെന്നാണ്. ഒന്ന് അള്ളാഹു അങ്ങനെയല്ല. ഇനി അങ്ങനെയൊന്ന് വേണമെന്ന് വെച്ചാൽ പോലും ഒരു സ്ത്രീയെ ഗർഭിണിയാക്കി അവൾ ഗർഭം ചുമന്ന് നടന്നു 10 മാസം, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പ്രസവിച്ചു, അങ്ങനെ ഒരു കുഞ്ഞ് അവൻ്റെതായിട്ട് ഉണ്ടാക്കുക, അങ്ങനെയല്ല ചെയ്യുക. പകരം അവൻ ഇത്രയേ ഉള്ളൂ, തീരുമാനിച്ച കാര്യം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുമത്. അല്ലാതെ നിങ്ങളുടെ പോലെ ഒരു കുഞ്ഞിനെ ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടി അള്ളാഹു സുബ്ഹാനഹു വതആലയ്ക്കില്ല. അത് അവൻ്റെ പരിശുദ്ധിക്കും അവൻ്റെ മഹത്വത്തിനും അവൻ്റെ മഹാത്മ്യത്തിനും ചേരാത്ത കാര്യമാണ് എന്ന് മറുപടി പറയുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നത്. ഈ മറുപടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് തത്വത്തിൽ ഇത് അംഗീകരിക്കുന്നവരാണ് അള്ളാഹുവിന് സന്താനമുണ്ട് എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അള്ളാഹു ബദീഉസ് സമാവാത്തി വല്ല അർദ് ആണ് എന്ന് തന്നെയാണ്. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് അവൻ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുമെന്ന് തന്നെയാണ്. ജൂതന്മാരും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്, മുശ്രിക്കുകളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷെ എന്നിട്ടും അവർ അംഗീകരിക്കുന്ന തത്വത്തിന് വിരുദ്ധമായ ഒരു അന്ധവിശ്വാസം അല്ലെങ്കിൽ ഒരു വ്യാജ ജൽപ്പനം അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്നു എന്ന് ഇവിടെ പറയുകയാണ്. എന്തിനാണ് ഇത് പറയുന്നത്? ഇത് അവരിങ്ങനെ ചെയ്തത് പറയുവാൻ വേണ്ടി മാത്രമല്ല, പകരം ഞങ്ങൾ വേദത്തിന്റെയും മൂസാ അലൈഹിസ്സലാമിന്റെ ശരീഅത്തിന്റെയും ഒക്കെ ആളുകളാണ്, ഞങ്ങളാണ് സത്യദീനിൽ സത്യപാതയിൽ എന്നൊക്കെ അവകാശപ്പെടുന്നവർ അള്ളാഹുവിനെ കുറിച്ച് പോലും വെച്ചു പുലർത്തുന്നത് അത്യന്തം വികലമായ വിശ്വാസവും കാഴ്ചപ്പാടുകളുമാണ്. അള്ളാഹുവിന്റെ മഹത്വത്തിനും അവന്റെ ദാത്തിനും ഒരിക്കലും ചേരാത്ത അപരാധങ്ങളാണ് അവർ ജൽപ്പിച്ചു കൂട്ടുന്നത് എന്ന് അവർക്കും ബോധ്യമാകണം. അവർ എന്താണ് ഇസ്ലാം സ്വീകരിക്കാത്തത് എന്ന് ആലോചിക്കുന്ന മദീനയിലെ സാധാരണക്കാർക്കും മനസ്സിലാകണം. അതുപോലെ വിശ്വാസികൾക്ക് അവര് ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞിരുന്ന അള്ളാഹുവിന്റെ റസൂല് വന്നിട്ട് എന്താണ് അവർ അംഗീകരിക്കാത്തത് എന്നത് അവർക്കും മനസ്സിലാകണം. അതിനുവേണ്ടിയാണ് ഇവിടെ ഇത് പറയുന്നത്. വഖാലല്ലദീന ലാ യഅലമൂന ലൗലാ യുകല്ലിമുന അല്ലാഹു ഔ തുഹ്തീന ആയ കദാലിക ഖാലല്ലദീന മിൻ ഖബ്ലിഹിം മിസ്ല ഖൗലിഹിം തശാബഹത് ഖുലൂബുഹും ഖദ് ബയ്യന ലായാതി ഖൗമി വകാലല്ലദീന ലാ യഅലം, വിവരമില്ലാത്തവർ ചോദിക്കുകയും ചെയ്തിരിക്കും. ഇനിയും ഒരു കാര്യം പറയാനുണ്ട്. ഖാല പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു. അല്ലദീന ലാ യഅലമൂന, വിവരമില്ലാത്തവർ, അറിവില്ലാത്തവർ എന്നൊക്കെ അർത്ഥം. എന്താ ചോദിക്കുന്നത്? ലൗലാ യുകല്ലിമുന അല്ലാഹ്, ലൗലാ, എന്തുകൊണ്ടില്ല, യുകല്ലിമുന, കല്ലമ സംസാരിച്ചു, കലാമ് സംസാരം, ഖുർആൻ അള്ളാഹിന്റെ കലാമാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, കലാമ് സംസാരം, യുകല്ലിമു സംസാരിക്കുന്നു, നാ ഞങ്ങളോട്, ലൗലാ യുകല്ലിമുന, എന്തുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കുന്നില്ല, അള്ളാഹു, അള്ളാഹു എന്തുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കുന്നില്ല, ഔ തീന ആയ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് ഒരു ആയത്ത് വരാത്തത്, ഔ തീന തീ വരുന്നു, തീന ഞങ്ങൾക്ക് വരുന്നു, ഔ തീന ലൗലാ തീന എന്നാണ്, എന്തുകൊണ്ട് ഞങ്ങൾക്ക് വരുന്നില്ല ആയത്തും, ഒരു ആയത്തും അഥവാ ഒരു ദൃഷ്ടാന്തവും. ആയത്ത് എന്നതിന്റെ നേരെ അർത്ഥം അടയാളം എന്നാണ്, കണ്ടാൽ മനസ്സിലാകുന്നത്, കണ്ട് കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നർത്ഥം. അങ്ങനെ എന്താണ് ഒന്ന് ഞങ്ങൾക്ക് വരാത്തത്? കദാലിക ഖാലല്ലദീന മിൻ ഖബ്ലിഹിം, കദാലിക അപ്രകാരം, ഖാല പറഞ്ഞിട്ടുണ്ട്, അല്ലദീന മിൻ ഖബ്ലിഹിം അവർക്ക് മുമ്പുള്ളവരും, മിസ്ല ഖൗലിഹിം അവരുടെ ഖൗലു പോലെ, മിസ്ല ഖൗലിഹിം മിസ്ല പോലെ, ഉപമ എന്നതിനൊക്കെ മിസ്ല ഉപമയാണ്, മിസ്ല ഉപമയായിട്ടുള്ളത് അഥവാ പോലെ ഹൗല് വർത്തമാനം ഹിം അവരുടെ കദാലിക കാലല്ലദീന മിൻ ഖബ്ലിഹിം അപ്രകാരം പറഞ്ഞിട്ടുണ്ട് അവർക്ക് മുമ്പുള്ളവരും പറഞ്ഞിട്ടുണ്ട് മിത്തല ഖൗലിഹിം ഇവരുടെ ഖൗല് പോലുള്ളത് ഇവരുടെ വർത്തമാനം പോലുള്ളത് പണ്ടുള്ളവരും പറഞ്ഞിട്ടുണ്ട് തശാബഹത്ത് ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ സാമ്യപ്പെട്ടിരിക്കും തശാബഹം പരസ്പരം സദൃശ്യമായിരിക്കുന്നു എന്നാണ് ഷിബ്ഹ് തഷ്ബീഹ് എന്ന് പറഞ്ഞാൽ ഉപമിക്കുക ഉപമാലങ്കാരത്തിന് ബലാഗയിൽ തഷ്ബീഹ് എന്നാണല്ലോ പറയുന്നത് അലി പുലിയെപ്പോലെയാണ് എന്ന് പറയുന്നത് അതും ഇതും സാമ്യമുണ്ട് അപ്പോഴാണല്ലോ ഇത് അതുപോലെയാണ് എന്ന് പറയാൻ പറ്റും എന്നതുപോലെ ഇവിടെ ഇവരുടെ ഹൃദയങ്ങളും അവരുടെ ഹൃദയങ്ങളും തമ്മിൽ നല്ല സാമ്യമുണ്ടായിരിക്കുന്നു തശാബഹത്ത് കുലൂബും അത് ബയ്യന്നല്ലായാത്തിലെ ഭൗമിയുന്നു അത് ബയ്യന്ന നാം വിവരിച്ചു തന്നിട്ടുണ്ട് ബയ്യന ബയ്യന വിവരിച്ചു ബയാന് വിവരണം ബയ്യന്ന നാം ബയ്യന ബയ്യനന എന്നതാണ് ബയ്യന്ന അത് ബയ്യന്ന നാം ഉറപ്പായിട്ടും വിവരിച്ചു തന്നിട്ടുണ്ട് അൽ ആയാത് ആയത്തുകൾ ധാരാളം ആയത്തുകൾ എന്ന ഉദ്ദേശം ലി ഖൗമിൻ യൂഖിനൂൻ ലി ഖൗമിൻ ഒരു ജനതക്ക് യൂഖിനൂൻ അവർ അടിയുറച്ച് വിശ്വസിക്കുന്നു അടിയുറച്ച് വിശ്വസിക്കുന്ന ജനതക്ക് നാം ആയത്തുകൾ ഒന്നുകൂടി നോക്കാം വഖാലല്ലദീന ലാ യഅലമൂന ലൗലാ യുകല്ലിമുന അല്ലാഹു ഔ തുഅതീന ആയ വിവരമില്ലാത്തവർ പറയുന്നു എന്തുകൊണ്ട് അള്ളാഹു ഞങ്ങളോട് സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾക്കൊന്നുകൊണ്ട് ഒരായത്തില്ല കദാലിക കാലല്ലദീന മിൻ ഖബ്ലിഹിം മിത്തല ഖൗലിഹിം അപ്രകാരം ഇവരുടെ വാക്കുപോലുള്ളത് അവർക്ക് മുമ്പുള്ളവരും പറഞ്ഞിട്ടുണ്ട് തശാബഹത്ത് ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ പരസ്പരം സാമ്യമുള്ളതായിരിക്കുന്നു ഖദ് ബയ്യന ലായാത്തിൽ ഖൗമിൻ യുഖിനൂൻ ദൃഢവിശ്വാസം കൈക്കൊള്ളുന്നു നാം ധാരാളം ആയത്തുകൾ വിശദീകരിച്ച് നൽകുക തന്നെ ചെയ്തിട്ടുണ്ട് ഇത് വഖാലല്ലദീന ലാ യഅലമൂന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് എന്നതിനെ കുറിച്ച് മുഫസ്സിറുകൾക്കിടയിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട് നേരത്തെ മുൻ ആയത്തിൽ ഉള്ളതുപോലെ തന്നെ ഇത് മുശ്രിക്കുകളെ കുറിച്ചാണ് എന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം കാരണം അവരെ പറ്റിയാണ് ലായാലമൂന എന്നോ അല്ലെങ്കിൽ ഉപ്പിയൂന എന്നൊക്കെ പറയുക അല്ല മുമ്പുകളിൽ പറഞ്ഞ ഇത്തഹദ വലദ ഇത്തഹദല്ലാഹു വലദൻ എന്നതുമായി ചേർത്തിട്ട് ഇത് ക്രിസ്ത്യാനികൾ സംബന്ധിച്ചാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട് എന്നാൽ ഈ ഭാഗം വായിക്കുന്ന ആർക്കും ഇത് മനസ്സിലാകും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് യഹൂദന്മാരെയാണ് യഹൂദന്മാരുടെ കൂട്ടത്തിലെ വിവരമില്ലാത്തവരെയാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്ന് വ്യാഖ്യാനിച്ചവരുമുണ്ട് അതിനാണ് കൂടുതൽ സാങ്കത്യം തോന്നുന്നത് അല്ലാഹു അഅലം വഖാലല്ലദീന ലാ യഅലമൂന എന്ന് പറഞ്ഞാൽ വിവരമില്ലാത്തവർ യഹൂദ സമൂഹത്തിലെ പണ്ഡിതന്മാരല്ലാത്ത ആളുകൾ പണ്ഡിതന്മാർക്ക് കാര്യം തിരിയും പക്ഷെ പണ്ഡിതന്മാരുടെ ജൽപ്പനങ്ങളിൽ വശംബദരായിട്ട് അതിൽ തെറ്റിദ്ധരിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിനെയും പരിശുദ്ധ ഖുർആനെയും ഒക്കെ തള്ളിക്കളഞ്ഞിട്ട് പിന്നെ ഒരു വലിയ ചോദ്യമായിട്ട് അത് ചോദിക്കുന്നതാണ് ലൗലാ യുകല്ലിമുൻ അള്ളാഹു എന്തുകൊണ്ടാണ് അള്ളാഹു ഞങ്ങളോട് സംസാരിക്കാത്തത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് മൂസായുടെ വടി പോലെ അല്ലെങ്കിൽ പിന്നെ മൂസ അലൈഹിസ്സലാം കാണിച്ച മറ്റു മുജിസത്തുകൾ പോലെ കൈ കക്ഷത്ത് വെച്ച് പ്രകാശിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു ആയത്ത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് വരാത്തത് ഇതാണ് വലിയ ചോദ്യമായിട്ട് അഥവാ മുഹമ്മദിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തആല സംസാരിക്കുന്നു അള്ളാഹുവിന്റെ വഹി ലഭിക്കുന്നു എന്നൊക്കെയാണല്ലേ അവകാശപ്പെടുന്നത് എന്നിട്ട് എന്താണ് ഞങ്ങളോട് ആ വിവരമൊന്ന് അള്ളാഹു തആല നേരിട്ട് പറയാത്തത് ഇതാണ് ഒന്നാമത്തെ ചോദ്യം ഇതിന് രണ്ടിനും കൂടി അള്ളാഹു തആല പറഞ്ഞു രണ്ടാമത്തത് ഒരു ഒരു മൂസാ നബി കാണിച്ചതുപോലുള്ള ഒരു അമാനുഷിക ദൃഷ്ടാന്തം എന്താണ് കാണിക്കാത്തത് എന്നാണ് ചോദ്യം. അതിന് അള്ളാഹുവിന്റെ മറുപടി, ഇതൊരു പുതിയ വർത്തമാനമല്ല, പണ്ടും ഇങ്ങനെ പലരും ചോദിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാ ചോദിച്ചത്? ഇവിടെ തന്നെ വന്നല്ലോ. അള്ളാഹുവിനെ പരസ്യമായി ഇങ്ങോട്ട് കാണുന്നത് വരെ, അഥവാ അള്ളാഹു എന്നോട് സംസാരിച്ചു എന്ന് മൂസ അലൈഹി ഇസ്ലാം അങ്ങ് പറഞ്ഞാലും ഞങ്ങൾക്ക് കാണണം അള്ളാഹു തആല മൂസ അലൈഹി ഇസ്ലാം സംസാരിക്കുന്നത്, അപ്പോഴേ ഞങ്ങൾ വിശ്വസിക്കുക തന്നെയുള്ളൂ എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ച് മുമ്പ് കഴിഞ്ഞു പോയി. ഈ സൂറത്തിൽ തന്നെ വന്നു ബനി ഇസ്രായേലിൽ എങ്ങനെ പറഞ്ഞതിനെ സംബന്ധിച്ച് അന്ന് അള്ളാഹു തആല അവരെ പിടികൂടുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഔ തീന ആയത്ത്, ഒരായത്ത് ഇങ്ങോട്ട് വരട്ടെ എന്ന് ഇവര് പറയുന്നു, അങ്ങനെ വണ്ടും അവര് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ കണ്ടിട്ടും ഇനി ഞങ്ങൾക്ക് തെളിവ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞത് ദശാബഹത്തു കുലൂബു, യഥാർത്ഥത്തിൽ അവർക്ക് കാര്യം മനസ്സിലാകാഞ്ഞിട്ട് പറഞ്ഞതല്ല. മൂസ അലൈഹി സ്വലാം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ബോധ്യമില്ലാത്തത് കൊണ്ടല്ലോ ബനി ഇസ്രായേലിലെ അള്ളാഹിനെ നേരിട്ട് കണ്ടാലേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. പകരം സത്യം അംഗീകരിച്ച് അതിന് കീഴ്പ്പെട്ട് ജീവിക്കുവാനുള്ള വിസമ്മതത്തിന്റെ പേരിലാണ് അന്ന് അതവർ ചോദിച്ചത്. അതേ മനസ്സോടുകൂടിയാണ് ഇപ്പോൾ ഇവരും ചോദിക്കുന്നത് എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. അതാണ് തശാബഹത്വം, അവരുടെ ഹൃദയങ്ങൾ പരസ്പരം സാമ്യമുള്ളതായിരിക്കുന്നു എന്ന് പറഞ്ഞത്. അഥവാ അന്വേഷണ ബുദ്ധിയിൽ നിന്നുണ്ടാകുന്നതല്ല ഈ ചോദ്യം, പകരം തിരസ്കാരത്തിൽ നിന്ന്, ബോധ്യമായത് അംഗീകരിക്കുവാനുള്ള വിസമ്മതത്തിൽ നിന്നുണ്ടാകുന്നതാണ് ഈ ചോദ്യം. അതുകൊണ്ട് അന്ന് ചോദിച്ചവരുടെ മനസ്സും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സും ഒരുപോലെയാണ് എന്നാണ് പറഞ്ഞത്. അത് ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ചോദിച്ചവരുടെ കാര്യം മാത്രമല്ല, നമ്മൾ ഈ ഖുർആൻ ക്ലാസ് എടുക്കുന്ന കാലത്ത് ചോദിക്കുന്ന ആളുകളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. വലിയ വലിയ വാദമായിട്ട് യുക്തിവാദികളും നിരീശ്വരവാദികളും വരെ ഉന്നയിക്കുന്നതാണ് അള്ളാഹുവിനെയാണ് ശരിക്കും പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത്. കാരണം അവനൊന്ന് രംഗത്ത് വന്ന് ഏതാണ് ശരി എന്താണ് സത്യം എന്നൊന്നും ഇങ്ങോട്ട് മനസ്സിലാക്കിക്കൂടെ, എന്നിങ്ങോട്ടൊന്ന് വെളിപ്പെടുത്തിക്കൂടെ എന്ന് പറയുന്നത് സത്യാന്വേഷണത്തിൽ നിന്നല്ല. സത്യം അംഗീകരിച്ച് ബോധ്യമായാലും അംഗീകരിക്കുകയില്ല, ഞാൻ പറയും പോലെയാകണം സത്യം എന്ന വാശി പിടിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ആ വാദം ഉന്നയിക്കുന്നത്. അള്ളാഹുവിന്റെ മറുപടി എന്താണ്? അത് ബയ്യന്നല്ലായാത്തിയോ, ആ കാലത്തും ഖുർആൻ ഇറങ്ങുന്ന കാലത്തും ഈ കാലത്തുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതാല കാര്യങ്ങൾ അറിഞ്ഞ് അംഗീകരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ ധാരാളം ആയത്തുകൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. എല്ലാം ആയത്താണ്, പ്രപഞ്ചത്തിൽ കാണുന്ന മുഴുവനും ആയത്താണ്. ഇമാം ഇബ്നു കസീർ ഉദ്ധരിച്ചതുപോലെ, കവിത ഉദ്ധരിച്ചതുപോലെ, പ്രപഞ്ചത്തിലുള്ള മുഴുവൻ അള്ളാഹുവിന്റെ ആയത്തുകളാണ്. അതിനെക്കുറിച്ചൊക്കെ പഠിച്ചാൽ അത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്നും ഒക്കെ എല്ലാവർക്കും മനസ്സിലാകും. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആനിലെ വാചകങ്ങൾ, അത് ആയത്തുകളാണ്. ഖുർആനിലെ വാചകങ്ങൾക്ക് മാത്രമേ ആയത്ത് എന്ന് പറയുകയുള്ളൂ, വേറെ ഒരു പുസ്തകത്തിലെ വാചകങ്ങൾക്കും ആയത്ത് എന്ന് പറയില്ല. അറബി കലിമത്തൊന്നും ജുംല എന്നൊക്കെയാണ് പറയുക. ഖുർആനിലെ വാചകങ്ങളെ എന്തുകൊണ്ട് ആയത്തുകൾ എന്ന് വിളിക്കുന്നു? ഈ വാചകങ്ങൾ പഠിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാകും ഇത് അള്ളാഹുവിൻ്റെതാണ് എന്ന്. ആർക്കാണ് അത് മനസ്സിലാക്കാൻ കഴിയുക? ഈ ഖൗമി യൂഖിനൂൻ, ഒരു സംഗതി അന്വേഷിച്ച് ബോധ്യമായത് അംഗീകരിക്കാൻ തയ്യാറുള്ളവർ, അതാണ് യൂഖിനൂൻ എന്ന് പറഞ്ഞത്. കണ്ടത് അംഗീകരിക്കാൻ, ബോധ്യമായത് ഉറച്ചു നിൽക്കാൻ തയ്യാറുള്ളവർ. ഒരു സംഗതി ബോധ്യമാകുമ്പോൾ ഇതെന്റെ ഇച്ഛക്കെതിരാണ്, എന്റെ താല്പര്യത്തിനെതിരാണ്, അതുകൊണ്ട് ഞാൻ എനിക്ക് താല്പര്യമുള്ള എനിക്കിഷ്ടപ്പെടുന്ന വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് പിന്നെയും തിരയുന്നവർക്ക് അത് ധിക്കാരത്തിന്റെ മനസ്സാണ്. എനിക്കിഷ്ടപ്പെട്ടതല്ലോ ഈ പറയുന്നത്, എന്നാ പിന്നെ അതൊന്ന് നോക്കണല്ലോ, അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയണം എന്ന് വരുന്നത് എനിക്കിഷ്ടമില്ലാതെ വരുമ്പോഴാണ് എന്നാണെങ്കിൽ പിന്നെ അത് യൂക്കിനുവിന്റെ ആളുകൾ എന്ന് പറഞ്ഞതിൽ പെടില്ല. പകരം എന്താണ് സത്യം എന്ന് ബോധ്യമായാൽ അതെന്താണെങ്കിലും അംഗീകരിക്കാൻ തയ്യാറുണ്ട്. കാരണം അങ്ങനെ ബോധ്യത്തിലൂടെ ബോധ്യമായതിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾ, അതാണ് ഖൗമി യൂഖിനൂൻ എന്ന് പറഞ്ഞത്. അവർ അത്തരം ആളുകൾക്ക് മനസ്സിലാക്കുവാൻ ധാരാളം ആയത്തുകൾ നാം ഇറക്കിയിട്ടുണ്ട്. ഇന്ന അർസൽനാക ബിൽ ഹഖ് ബശീറം വ നദീറാ വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം. ഇന്ന അർസൽനാക, നിശ്ചയം നാം താങ്കളെ അയച്ചിരിക്കുന്നു. ഇന്ന എന്നത് ഇന്നനാ എന്നതിന്റെ എന്നത് ചേർത്ത് വായിക്കുന്നതാണ്. ഇന്നനായാണ് ഇന്ന, നിശ്ചയം നാം. അർസൽനാക, നാം താങ്കളെ അയച്ചിരിക്കുന്നു. അർസല, അയച്ചു, റസൂല്, അയക്കപ്പെട്ടവൻ. ബിൽ ഹഖ്, ഹഖ് കൊണ്ട്, സത്യവും കൊണ്ട്. ബഷീറൻ വ നദീറ, ബഷീർ സന്തോഷവാർത്ത അറിയിക്കുന്നവൻ. പേരിടാറുണ്ടല്ലോ നമ്മുടെ ഉസ്താദ് ബഷീർ, സന്തോഷവാർത്ത അറിയിക്കുന്നവനായും. വ നദീറ, മുന്നറിയിപ്പ് നൽകുന്നവനായും. സന്തോഷവാർത്ത അറിയിക്കുന്നവനായും മുന്നറിയിപ്പ് നൽകുന്നവനുമായിട്ടാണ് സത്യവും കൊണ്ട് നാം താങ്കളെ അയച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നാം താങ്കളെ അയച്ചിരിക്കുന്നു. വലാ തുസ്അലു, സഅല ചോദിച്ചു, യുസ്അലു ചോദിക്കുന്നു, യുസ്അലു ചോദിക്കപ്പെടുന്നു, തുസ്അലു നീ ചോദിക്കപ്പെടുന്നു. വലാ തുസ്അലു, നബിയെ താങ്കൾ ചോദ്യം ചെയ്യപ്പെടുകയില്ല, ചോദിക്കപ്പെടുന്നതല്ല. അൻ അസ്ഹാബിൽ ജഹീം, നരകത്തിന്റെ അസ്ഹാബുകളെ പറ്റി. അസ്ഹാബ് സാഹിബിന്റെ ബഹുവചനമാണ്. അസ്ഹാബ് നരകത്തിന്റെ സാഹിബുമാരെ പറ്റി താങ്കൾ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്. അവരെ ആയത്ത് ചോദിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഇനിയും ഒരു തെളിവ് വേണം. യഥാർത്ഥത്തിൽ അവരാണ് തെളിവ്. തൗറാത്തിൽ റസൂല് വരുന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് ജൂതന്മാര് പറയുന്നത് കേട്ടിട്ടാണ് അൻസാരികളായ സഹാബിമാര് ഇസ്ലാമിൽ എത്തിയത് തന്നെ. അവര് പറഞ്ഞു കൊടുത്തത് അംഗീകരിച്ചതാണ്. ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വെച്ചിട്ട് തന്നെയാണ്. എന്നിട്ട് പിന്നെ അംഗീകരിക്കാൻ വേറെ തെളിവ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരാള് വന്നിട്ട് ഞാൻ ഇന്ന ആളാണ്, ഇന്നതിന് വന്നതാണെന്ന് പറയുമ്പോ അയാളോട് പിന്നെയും പിന്നെയും തെളിവ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ, പറഞ്ഞ കാര്യം അംഗീകരിക്കാൻ കൂട്ടാക്കാതെ തെളിവെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ വലിയ വിഷമമായിരിക്കുള്ളൂ. ആ വിഷമം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ ആശ്വസിപ്പിച്ചുകൊണ്ടും അവർക്ക് തിരിച്ചറിവ് നൽകുന്ന വിധവും പറയുകയാണ്. ഇന്ന അർസൽനാക ബിൽ ഹഖ് ബശീറം വ നദീറ, നിങ്ങളെ സത്യവും കൊണ്ടാണ് അയച്ചിട്ടുള്ളത്. ചില മുഫസ്സിറുകൾ അതിന് താങ്കൾ തന്നെ ഒരു ഹഖാണ്, ഒരു ദൃഷ്ടാന്തമാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ കുറിച്ച് പഠിച്ചു നോക്കിയാൽ ആർക്കും മനസ്സിലാകും ഇത് അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലാണ് എന്ന്. രണ്ട് നിലയിൽ, ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40 വയസ്സ് വരെയുള്ള ജീവിതം എല്ലാവർക്കും അന്ന് ഒരു നുബുവത്ത് ബാധിച്ചിട്ടില്ല, അന്ന് ഒരു വരി കവിത പോലും റസൂൽ തന്റേതായിട്ട് വന്നിട്ടില്ല എന്ന റസൂലാണ് ഖുർആൻ ആയിട്ട് വന്നിട്ടുള്ളത്. ആ ഖുർആൻ എന്റേതല്ല, അള്ളാഹുവിൻ്റെതാണ് എന്ന് പറയുക മാത്രമല്ല, അള്ളാഹുവിൻ്റെതല്ലെന്ന് വാദമുള്ളവർ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കൂ എന്ന വെല്ലുവിളി പോലും അതിലുണ്ട്. അത് പഠിച്ചു നോക്കുന്ന ആർക്കും മനസ്സിലാകുന്നുണ്ട് ഇത് അസാധാരണമായ അമാനുഷികമായ വാചകങ്ങളാണ് ഖുർആൻ എന്ന നിലയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഓതി കേൾപ്പിക്കുന്നത് എന്ന്. അതുപോലെ അദ്ദേഹം ഇതിനു വേണ്ടി എന്ത് മഹാത്യാഗത്തിനും തയ്യാറാണ്. അതിൽ നിന്ന് പിന്മാറുവാൻ വേണ്ടി അദ്ദേഹം തന്നെ പറഞ്ഞത്, എൻ്റെ ഒരു കയ്യിൽ സൂര്യനും മറ്റേ കയ്യിൽ ചന്ദ്രനും വെച്ച് തന്നാൽ പോലും പിന്നോട്ടില്ല, ഇതിൽ നിന്ന് പിന്മാറാൻ തയ്യാറില്ല എന്നാണ്. കൊല്ലപ്പെടാൻ വരെ അദ്ദേഹം സന്നദ്ധനാണ്, പക്ഷെ പിന്മാറാൻ ഒട്ടും സന്നദ്ധമല്ല. ഇത്ര സത്യം, പിന്നെ നേരത്തെ തന്നെ അദ്ദേഹം സത്യസന്ധനാണെന്ന് നാട്ടിൽ പ്രസിദ്ധനായിട്ടുള്ള ആളാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനാണിത് പറയുന്നത് എങ്കിൽ പിന്നെ അത് തന്നെ മതിയല്ലോ യഥാർത്ഥത്തിൽ തെളിവായിട്ട്. പിന്നെ ഒരു കാര്യവും കൂടിയുണ്ട്, അതാണ് ഇവിടെ അത് പ്രസിദ്ധമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണങ്ങളും സിഫത്തുകളും ഒക്കെ സഹാബി അറബികൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ അറിയുന്നവരാണ് വേദക്കാർ. അഥവാ തൗറാത്തിലും അതുപോലെ അവർക്ക് കിട്ടിയ അധ്യാപനങ്ങളിലും വരാനുള്ള റസൂലിനെ കുറിച്ചുള്ള ഒരുപാട് വിശദീകരണങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടോ എന്ന് നോക്കലായിരുന്നു സത്യാന്വേഷികളായ യഹൂദന്മാർക്ക് പോലും പലപ്പോഴും പണി ആ ലക്ഷണങ്ങളൊക്കെ റസൂലിലുണ്ടോ എന്ന് അന്വേഷിക്കലായിരുന്നു. എന്നിട്ട് അങ്ങനെ കണ്ടെത്തിയ ഒരുപാട് ആളുകളും ഉണ്ട്. ഒരു യഹൂദി ഒരിക്കൽ റസൂലൻ തന്റെ അടുത്ത് വന്നിട്ട് അപമര്യാദയായി പെരുമാറി. ഉമർ റളിയല്ലാഹു അൻഹു അതിന് അയാളെ പിടിക്കാനാഞ്ഞപ്പോ റസൂലുള്ള തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അയാളെ തൃപ്തിപ്പെടുത്തി പറഞ്ഞേക്കാൻ പറഞ്ഞു, എന്താ വേണ്ടത്, അയാളുടെ പരാതി പരിഹരിച്ച് പറഞ്ഞേക്കാൻ പറഞ്ഞു. അതില് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഉമർ റളിയല്ലാഹുവിനോട് ഈ ജൂതൻ ചോദിച്ചു. ജൂതൻ പറഞ്ഞു, എനിക്കൊന്നും തരണ്ട, പിന്നെ എന്തിനാ താൻ അള്ളാന്റെ റസൂലിനോട് മോശമായിട്ട് പെരുമാറിയത്? അത് തൗറാത്തിൽ വരാനുള്ള റസൂലിനെ കുറിച്ച് പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഞാൻ കണ്ടു. ഒന്നൊഴികെ ഏതാ? ഒന്ന്, അവിവേകികളോട് വിവേകപൂർവം പെരുമാറുമെന്ന. എന്നിട്ടോ, അപ്പൊ ഞാനൊരു അവിവേകം അങ്ങോട്ട് കാണിച്ചു നോക്കി, എന്നോട് എങ്ങനെയാണ് ഇദ്ദേഹം പെരുമാറുന്നത് എന്ന് നോക്കാൻ വേണ്ടി. അതുകൊണ്ട് എനിക്ക് ബോധ്യമായിരിക്കുന്നു ഇത് അള്ളാഹുവിന്റെ റസൂലാണ്. ഇങ്ങനെ റസൂല് തന്നെ ഒരു യാഥാർത്ഥ്യമാണ്, ഒരു തെളിവ് എന്നാണ് ഈ ആയത്തിന്റെ ഒരു വിശദീകരണം. മറ്റൊന്ന്, ആർക്കും തെളിവാക്കാൻ കഴിയുന്ന ഹക്ക് സത്യവും കൊണ്ട് അഥവാ പരിശുദ്ധ ഖുർആനും കൊണ്ട്, പിന്നെ ദീനുൽ ഇസ്ലാമും കൊണ്ട്, സത്യദീനും കൊണ്ട്, ഇങ്ങനെയൊക്കെ വിശദീകരണങ്ങളുണ്ട്. പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ് ബഷീറുൻ നദീർ, അഥവാ റസൂല് വന്നിരിക്കുന്നത് എന്തോ ചില അഭിപ്രായങ്ങൾ പറയാനും കാഴ്ചപ്പാടുകൾ പങ്കുവെക്കാനും ഇല്ല, ഒരറിയിപ്പുമായിട്ടാണ്. അറിയിപ്പ് എന്താണ്? ഈ ഹക്ക് അംഗീകരിക്കുന്നവർ ഇഹലോകത്തും പരലോകത്തും രക്ഷപ്പെടും. ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖമോ ഭയമോ വേണ്ടതില്ല, ഇഹലോകത്തും പരലോകത്തും അവർ രക്ഷപ്പെടും. പിന്നെ ഒരു മുന്നറിയിപ്പുണ്ട്, ഇത് അംഗീകരിക്കാത്തവർ ഹസിറത് ദുനിയാ വൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും അവർ പരാജയപ്പെടുകയാണ് ചെയ്യുക. ഇങ്ങനെ ഉള്ള ഒരു ഒരു സന്തോഷ വാർത്തയും ഒരു മുന്നറിയിപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശത്തിലുണ്ട്. ഇത് നബിമാരുടെ സന്ദേശത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. നമ്മുടെ ഈ കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയിട്ട് 15 നൂറ്റാണ്ട് കഴിഞ്ഞു. ഈ 15 നൂറ്റാണ്ടുകളിലിടക്ക് എത്ര മഹാന്മാരെ ലോകം കണ്ടിരിക്കുന്നു. ചിന്തകന്മാർ, ശാസ്ത്രജ്ഞന്മാർ, തത്വജ്ഞാനികൾ, ഗ്രന്ഥകാരന്മാർ, പണ്ഡിതന്മാർ, കവികൾ, സാഹിത്യകാരന്മാർ, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അള്ളാഹു തആല എന്നെ പറഞ്ഞയച്ചതാണ്, പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് അംഗീകരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും, ഞാൻ പറഞ്ഞത് തിരസ്കരിച്ചാൽ നിങ്ങൾ കുടുങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തോട് സംസാരിച്ച ഒരു മനുഷ്യനെയും ലോകം അതിനുശേഷം കണ്ടിട്ടില്ല. കാര്യത്തിൽ പറഞ്ഞു, ഏതെങ്കിലും മനോരോഗികൾ, തട്ടിപ്പുകാരൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്, അതിനെപ്പറ്റിയല്ല പറയണം. ഇപ്പൊ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച മനുഷ്യരിൽ ഒരാളാണ് കാർൽ മാർക്സ്, റസൂലുള്ളാഹി ശേഷം കമ്മ്യൂണിസം. പക്ഷെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് എന്താണ്? കാർൽ മാർക്സിന്റെ നിഗമനമാണ്, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിന്റെ അടിത്തറയിൽ ഈ പ്രകൃതിയെക്കുറിച്ച് ഉള്ള അദ്ദേഹത്തിന്റെ വീക്ഷണമാണ്. ആദ്യയിൽ ഉണ്ടായിരുന്നത് കമ്മ്യൂണിസമായിരുന്നു, പിന്നീട് ഫ്യൂഡലിസം, പിന്നീട് മുതലാളിത്തം, പിന്നെ വർഗസംഘട്ടനത്തിലൂടെ പിന്നെ തൊഴിലാളി സ്വേച്ഛാധിപത്യം ഉണ്ടാകും, തൊഴിലാളി സ്വേച്ഛാധിപത്യത്തിലൂടെ പിന്നീട് പിന്നെ ശാസ്ത്രീയ സോഷ്യലിസം ഉണ്ടാകും, അതിലൂടെ ശാസ്ത്രീയ സോഷ്യലിസം അഥവാ കമ്മ്യൂണിസം വരും. യഥാർത്ഥ കമ്മ്യൂണിസം വരുമ്പോൾ സ്റ്റേറ്റ് വിൽ വിതറവേ, ഭരണകൂടം പോലും പൊലുങ്ങി പോകും. ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെയാണ് സംഭവിക്കുക എന്നാണ്. നമ്മൾ അംഗീകരിച്ചാൽ അത് സംഭവിക്കുമെന്നോ തിരസ്കരിച്ചാൽ സംഭവിക്കില്ല എന്നോ അല്ല, അംഗീകരിച്ചാലും ഇല്ലെങ്കിലും. ഇപ്പോൾ രാവിലെയാണ്, കുറച്ചു കഴിഞ്ഞാൽ ഉച്ചയാകും, അത് കഴിഞ്ഞാൽ വൈകുന്നേരമാകും, അത് കഴിഞ്ഞാൽ രാത്രിയാകും എന്ന് പറയുന്നത് പോലെ, അതിപ്പോ നമ്മൾ അംഗീകരിച്ചില്ലെങ്കിലും രാത്രിയാകും എന്നതുപോലെ സംഭവിക്കുമെന്നാണ് കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാനം. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. അംഗീകരിക്കണം എന്നൊന്നുമല്ല, അംഗീകരിച്ചാൽ രക്ഷപ്പെടുക അല്ലെങ്കിൽ കുടുങ്ങുന്നൊന്നുമല്ല, അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇതാണ് സംഭവിക്കുക എന്നത്. ഗാന്ധിജി എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് എന്നെ പേരിട്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അള്ളാഹു പറഞ്ഞയച്ചിട്ട് വന്നതാണ്, ഞാൻ ഇതിനെ ഇത് അംഗീകരിച്ചാൽ രക്ഷപ്പെടുമെന്നും അല്ലെങ്കിൽ കുടുക്കുമെന്ന് പറയാൻ വന്നതാണ് എന്ന് പറഞ്ഞത് നബിമാര് മാത്രമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം സ്വന്തമായി അങ്ങനെ ആരും പറഞ്ഞില്ല. ബഷീറൻ ബനദീറ. അങ്ങനെ ഈ റസൂലിന്റെ സംസാരത്തിന്റെ ട്യൂൺ, അതിന്റെ സ്വഭാവം പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും താങ്കൾ അള്ളാഹിന്റെ റസൂലാണ് എന്ന്, വേറെ തെളിവ് വേണ്ട. പിന്നെ താങ്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഇങ്ങനെ വ്യക്തമാകാൻ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് വീണ്ടും ഒരു കൂട്ടർ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ താങ്കൾ തയ്യാറാകത്തില്ല, അഥവാ അവരെ നരകത്തിൽ താങ്കൾ നിയോഗിക്കപ്പെട്ടതിന് ശേഷം എന്തുകൊണ്ടാണ് താങ്കളുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ താങ്കളുടെ സമൂഹത്തിൽ നിന്ന് ഇത്ര ആളുകൾ നരകത്തിൽ പോയത് എന്നൊന്നും അല്ലാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടി ചോദിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ലക്ഷ്യം ولئن اتبعت اهواءهم بعد الذي جاءك من العلم ما لك من الله من ولي ولا نصير ولن ترضى عنك رضي عنه رضي الله عنه നമുക്ക് അറിയുന്ന വാക്കാണ് ولن ترضى عنك താങ്കളെ ഇഷ്ടപ്പെടുകയില്ല അല്ല യഹൂദു യഹൂദന്മാർ പല നസാര ക്രിസ്ത്യാനികളും ഇഷ്ടപ്പെടുകയില്ല ഹത്ത വരെ ഹത്ത തത്തബിഅ താങ്കൾ പിൻപറ്റുന്നത് വരെ മില്ലത്തഹും അവരുടെ മാർഗം അഥവാ താങ്കൾ യഹൂദിയോ ക്രിസ്ത്യാനിയോ ആകുന്നത് വരെ യഹൂദികളും ക്രിസ്ത്യാനികളും താങ്കളെ ഇഷ്ടപ്പെടുകയില്ല വലം തെറുള്ള അൻകൽ യഹൂദു വല നസാറ ഹത്താ തത്തബിഅഹും താങ്കളെ യഹൂദന്മാരോ ക്രിസ്ത്യാനികളോ ഇഷ്ടപ്പെടുകയില്ല അവരുടെ മില്ലത്ത് താങ്കൾ പിൻപറ്റുന്നത് വരെ. മില്ലത്ത് എന്ന് പറഞ്ഞാൽ മാർഗം. കുൽ നബിയെ പറഞ്ഞേക്കും ഇന്ന ഹുദല്ലാഹി അള്ളാഹുവിന്റെ മാർഗദർശനമാണ് യഥാർത്ഥ മാർഗദർശനം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വഴിയാണ് യഥാർത്ഥ വഴി. കുൽ പറയുക ഇന്ന ഹുദല്ലാഹി ചെയ്യം അള്ളാഹുവിന്റെ വഴി കാണിക്കലാണ്. ഹദായഹുദി എന്ന് പറഞ്ഞാൽ വഴി കാണിച്ചു എന്നാണ്. ഹുവ അതാണ് അൽ ഹുദ യഥാർത്ഥ വഴി അല്ലെങ്കിൽ യഥാർത്ഥ മാർഗദർശനം. വലയിൻ ഇത്തബഴ്ത്ത അഹുവാഹും വ ആൻഡ് ല ഉറപ്പായിട്ടും ഇൻ ഇത്തബഴ്ത്ത താങ്കൾ പിൻപറ്റുകയാണെങ്കിൽ അഹുവാഹും അവരുടെ ദേഹേച്ഛകളെ അവാം അതിന്റെ ബഹുവചനമാണ് അഹുവാഹും അവരുടെ ദേഹേച്ഛകളെ താങ്കൾ പിൻപറ്റുകയാണെങ്കിൽ ബഴ്ത ശേഷം ബഴ്തല്ലതി ഒന്നിന് ശേഷം താങ്കൾക്ക് വന്നിരിക്കുന്നു മിനൽ ഇൽമി യഥാർത്ഥ ജ്ഞാനത്തിൽ ഇൽമ് ജ്ഞാനം അൽ ഇൽമ് യഥാർത്ഥ ജ്ഞാനം എന്നർത്ഥം. യഥാർത്ഥ ജ്ഞാനത്തിൽ നിന്ന് താങ്കൾക്ക് വന്നു കിട്ടിയ ശേഷം താങ്കൾ അവരുടെ ദേഹേച്ഛ പിൻപറ്റുകയാണെങ്കിൽ തന്നെ മാലക്ക താങ്കൾക്കില്ല മിനല്ലാഹി അല്ലാഹുവിൽ നിന്ന് ഇൻ ബൈൻ യാതൊരു രക്ഷകനും വലാ നസീർ യാതൊരു സഹായിയും. വലം തെർല അൻക താങ്കളെ തൃപ്തിപ്പെടുകയില്ല അൽ യഹൂദുവൻ നസാറ യഹൂദികളും നസാറാക്കളും ഹത്താ തത്തബിഅ മില്ലത്തഹും താങ്കൾ അവരുടെ മില്ലത്ത് പിൻപറ്റുന്നത് വരെ. കുൽ നബിയെ പറഞ്ഞേക്കുക ഇന്ന ഹുദല്ലാഹി അള്ളാഹുവിന്റെ ഹുദയാകുന്നു യഥാർത്ഥ ഹുദ. വലയിലുത്ത ബഴുത്ത അഹുവാഹും താങ്കൾ അവരുടെ ദേഹച്ചകളെ പിൻപറ്റുകയാണെങ്കിൽ ബഴതല്ലതി ജാഅക്കമിനി താങ്കൾക്ക് യഥാർത്ഥ ജ്ഞാനം വന്നു കിട്ടിയ ശേഷം മാലക്ക മിനല്ലാഹി മിൻ വലിയിൽ വരാനസീർ മാലക്ക മിനല്ലാഹി താങ്കൾക്ക് അള്ളാഹുവിൽ ഇല്ല മിൻ വലിയിൽ വരാനസീർ യാതൊരു സഹായിയും യാതൊരു രക്ഷകനും. എന്താ സംഭവം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ വലിയ പ്രയാസം ഉണ്ടായത് കൊണ്ടാണല്ലോ മുന്നേ ആശ്വസിപ്പിച്ചത്. യഹൂദികൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല, ക്രിസ്ത്യാനികൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല, അതിനെ അല്ല പറയുന്ന മറുപടിയാണ് നബി. അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ടവനാകണം താങ്കളെങ്കിലേ ഒറ്റ വഴിയേ ഉള്ളൂ, താങ്കൾ ഒന്നുകിൽ യഹൂദനാകണം അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാകണം, എന്നിട്ട് അവര് പറയും പോലെ പിൻപറ്റാം, അവരുടെ മാർഗം പിൻപറ്റി ജീവിക്കാം എന്ന് താങ്കൾ അങ്ങോട്ട് തീരുമാനിച്ചു കൊടുക്കുന്നത് വരെ അവർ താങ്കളെ ഇഷ്ടപ്പെടുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് തന്നെ ഒരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഒന്നുകൂടി എന്തെങ്കിലും ഒന്ന് കൊടുത്തു അങ്ങനെയൊന്നും അവരെ തൃപ്തിപ്പെടുത്താൻ നോക്കേണ്ടതില്ല. പൂർണ്ണമായിട്ടും താങ്കൾ അവരെ പോലെയാകുമ്പോൾ മാത്രമേ താങ്കളെ അവർ ഇഷ്ടപ്പെടുകയുള്ളൂ. അതിന് മറുപടി അത് പിൻപറ്റാൻ കഴിയില്ല. കാരണം എന്താ? എന്താണ് സന്മാർഗം എന്ന് അവരല്ലല്ലോ പറയേണ്ടത്, അല്ലയെന്ന് പറയേണ്ടത്. ഖുൽ ഇന്ന ഹുദല്ലാഹി വൽ ഹുദ എന്ന് പറഞ്ഞേക്കൂ, അല്ല പറയുന്നതാണ് സന്മാർഗം, അതാണ് ഞാൻ പിൻപറ്റുന്നത് എന്ന് അവരോട് പറയാനാണ് പിന്നെ പറയുന്നത്. അങ്ങനെയല്ല, ഇനി മറുവശം ഒന്ന് ആലോചിക്കുക. അതെന്താ? താങ്കൾ അവരുടെ ദേഹേച്ഛകളെ പിൻപറ്റു, അതിലൊരു സൂചനയുണ്ട്. എന്താ? അവരവരുടെ മതം എന്ന് പറഞ്ഞു കൊണ്ട് നടക്കുന്നത് അള്ളാഹു തആല ഇറക്കിയതല്ല, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ്. ആ ദേഹേച്ഛകളുടെ സംഘാതത്തിനെ താങ്കൾ പിൻപറ്റുക എപ്പോ താങ്കൾക്ക് യഥാർത്ഥ സത്യം എന്താണ് എന്ന് വ്യക്തമായ അറിവ് കിട്ടിയ ശേഷം താങ്കളും അത് പിൻപറ്റുകയാണ്. റസൂലുള്ളാഹിനെ താക്കീത് ചെയ്യുകയാണ്. പക്ഷേ റസൂലുള്ളാഹ് അങ്ങനെ ആലോചിച്ചത് കൊണ്ടല്ല, പകരം അവരങ്ങനെ ആരോപിക്കുന്നത് കൊണ്ടാണ്. ഞങ്ങൾ പറയും പോലെ കേട്ടാൽ ഞങ്ങൾ അംഗീകരിച്ചോളാന്നുള്ളത്, അതിൽ അവർക്ക് കൊള്ളാൻ വേണ്ടി റസൂലുള്ളാഹിനെ താക്കീത് ചെയ്യുകയാണ്. പറയുന്നത് റസൂലുള്ളാഹിനോടാണെങ്കിലും കൊള്ളുന്നത് മറ്റവർക്കാണ്. എന്താണ് അവരുണ്ടാക്കിയ ദേഹേച്ഛകളെ താങ്കൾ പിൻപറ്റുകയാണെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുക? പിന്നെ അള്ളാഹുവിന്റെ നടപടിക്രമത്തിൽ നിന്നും അവന്റെ ശിക്ഷയിൽ നിന്നും താങ്കളെ രക്ഷിക്കാൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ, അവര് പ്രിയപ്പെട്ടവരാകാൻ വേണ്ടി ഇനിയിപ്പൊ താങ്കൾ അങ്ങോട്ട് കൂടലേ രക്ഷയുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. പക്ഷെ അള്ളാഹുവിന്റെ ഹുദ വിടാൻ പറ്റില്ല. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ താങ്കള് അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവരെ പോലെ ആകാന്ന് വെച്ചാൽ താങ്കളും കൂടി വിടക്കാവുക എന്നല്ലാതെ അവര് നന്നാകൊന്നുമില്ല. ഇൻഷാല്ലാഹ് അവിടെ നമ്മളെ സമയമായിട്ടുണ്ട്. അവിടെ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കലാം ശരിയായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംന മാ യഫഅന വൻഫഅന ബിമാ അല്ലംതന റബ്ബന സിദ്ന ഇൽമൻ വഫഹ്മൻ വദിഖതൻ വനദറ. ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ മരുമകന് മകളുടെ ഭർത്താവിന് ബ്ലഡ് ക്യാൻസറാണ്. ബ്ലഡ് ക്യാൻസറിൽ തന്നെ ഏറ്റവും കൂടിയ ബ്ലഡ് ക്യാൻസർ, വളരെ ആശങ്കകരമാണ് അവസ്ഥ. അതുകൊണ്ട് ഈ ഖുർആൻ ക്ലാസ്സിൽ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു ആ സഹോദരന് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഷ്ഫി അന്ത ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ ഇല്ലാ ഇറാദതുക റസൂലുമാ. അല്ലാഹുമ്മ റബ്ബന തഖബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഖ്ഫിർ ലനാ യാ ഗാഫിറുൽ ദീൻ صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين السلام عليكم ورحمة الله